This program was first broadcast on Canterbury's access media station, Plains FM, and was made with the assistance of New Zealand On Air.
This show is proudly sponsored by Easy Street Mortgages, Vibin Burgess, and Fernlow.
നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്തേ കേരളയുടെ മറ്റൊരു എപ്പിസോഡിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ ആജി ചിഞ്ചു, എന്നോടൊപ്പം ഉള്ളത്
ആർ ജെ ശ്രുതി.
അപ്പൊ വെൽക്കം. നമ്മളിപ്പോ നവംബറിലാണ് നിൽക്കുന്നത്. നമ്മളെല്ലാരും ഇങ്ങനെ ടെമ്പറേച്ചേഴ്സ് ഒക്കെ വാം ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വാം ഡേയ്സ് ആണ്. അപ്പം നവംബറിന്റെ പ്രത്യേകത എന്താണ്?
നവംബറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരു വേൾഡ് കൈൻഡ്നെസ് ഡേ. നവംബറിൽ കുറേ പ്രത്യേകതകളുണ്ട് കേട്ടോ. നമ്മൾ നോക്കുമ്പോഴത്തേക്ക് കുറേ ഡേയ്സ് ഉണ്ട്. പക്ഷേ വേൾഡ് കൈൻഡ്നെസ് ഡേ ആണ് നമുക്കൊരു ഹൈലൈറ്റ് ആയിട്ട് തോന്നിയത്. അപ്പം നിങ്ങളുമായിട്ടും അത് ഷെയർ ചെയ്യാൻ ഓർത്ത്. അപ്പം ഇന്നെന്താണ് ചിഞ്ചു ചെയ്തത്?
ഇന്ന് ഞാൻ എന്താ ചെയ്തേ? ഇന്ന് ആക്ച്വലി എന്റെ
കൈൻഡ്
അല്ലാത്ത പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. പക്ഷെ കൈൻഡ് ആയിട്ട് എനിക്ക് എടുത്തു പറയാൻ പറ്റിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്ന് എന്റെ കൊളീഗിന് ഞാൻ ലഞ്ച് മേടിച്ചു കൊടുത്തു. ആൾക്ക് ലഞ്ച് ഇല്ലാഞ്ഞിട്ടൊന്നല്ല, എനിക്ക് തോന്നി. അത് നേരത്തെ കുട്ടിയൊന്നും പറഞ്ഞില്ല. എനിക്ക് സ്കൂളിൽ കൊച്ചിനെ ഡ്രോപ്പ് ഓഫ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ന്യൂ വേൾഡിൽ കയറണമായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു എനിക്ക് എന്തായാലും ഞാൻ മേടിക്കുന്നുണ്ട്, എന്നാൽ എന്റെ കൊളീഗിനും കൂടി മേടിക്കാം എന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് സ്നാക്സും ലഞ്ചായിട്ട് പോയി.
ഓ, ദാറ്റ്സ് എ കൈൻഡ് ജെസ്റ്റ്. അത് ഓഫ് കോഴ്സ് ഒരു കൈൻഡ് ആക്ട് ആണ്.
ശ്രുതി എന്താ ചെയ്തേ?
ശരിക്കും ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ എന്താ ചെയ്തതെന്ന്. ഓക്കെ, ഒരു സിമ്പിൾ കൈൻഡ് കാര്യം ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ബിസി ആയിട്ട് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്റെ കുട്ടി വന്നിട്ട് ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് തരൂ അമ്മ എന്ന് ചോദിച്ചപ്പോ ഞാൻ ചെന്ന് ഡോർ ഓപ്പൺ ചെയ്ത് കൊടുത്തു. അത് വേണമെങ്കിൽ കൈൻഡ് ആയിട്ട് കൂട്ടാൻ പറ്റുമോ?
പിന്നല്ല, എസ്പെഷ്യലി ഞാൻ സാധാരണ എന്റെ അടുത്ത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇപ്പൊ ഒന്ന് പോയേ, എനിക്കവിടെ 100 കൂട്ടം പണിയുണ്ട് ആ സമയത്താണോ. അപ്പൊ അത് ഡെഫിനറ്റ്ലി കൈൻഡ് ആയ ഒരു കാര്യമാണ്.
അതെ അതെ അതെ. അപ്പൊ അതൊരു കൈൻഡ് ആയിട്ട്, അതെ, ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും കൈൻഡ്, അതെ, കൈൻഡ്നെസ് കൊണ്ടുവരുന്നത് അതൊരു വലിയ കാര്യമാണ്.
എക്സാക്ട്ലി എക്സാക്ട്ലി. അത് ഒരു വലിയ, നമ്മള് വിചാരിക്കും കൈൻഡ്നെസ് കാണിക്കാനായിട്ട് നമ്മളൊരു വി ഹാവ് ടു ഗോ ഔട്ട് ഓഫ് അവർ വേ. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന പല കാര്യങ്ങളും കൈൻഡ്നെസ് ആണ്. ഇപ്പൊ ശ്രുതി പറഞ്ഞ പോലെ വാതിൽ തുറന്നു കൊടുക്കുക, അതല്ലെങ്കിൽ നമ്മളിപ്പം ഒരു ഓഫീസ് മുറിയുന്ന എവിടെയെങ്കിലും അങ്ങോട്ട് പോകുമ്പം പിന്നിൽ ഒരാളുണ്ടെങ്കിൽ ആ ആൾക്ക് വേണ്ടി ഡോർ തുറന്നു വെക്കുക, അതൊക്കെ കൈൻഡ്നെസിന്റെ ഭാഗമാണ്. അതൊരൊന്നും നമുക്ക് ഒന്ന് നഷ്ടപ്പെടാനും ഇല്ല. ബട്ട് ഇറ്റ് മേക്സ് എ ഹ്യൂജ് ഡിഫറൻസ്. അതെ. പിന്നെ നമ്മളപ്പോൾ പിന്നെ ഈ ഷോയിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്ന കുറച്ച് കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് സംസാരിക്കണം. അപ്പം ഇന്ന് ഈ പ്രാവശ്യം ഞങ്ങളൊരു ഫുൾ പാക്ഡ് കുറെ ഇൻഫോർമേറ്റീവ് ആയ കാര്യങ്ങളാണ് പറയാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മൾ സമ്മറിലോട്ട് അടുക്കുമ്പോൾ ഒരുപാട് ഇവന്റ്സ് വരും. അപ്പോൾ അതെന്തൊക്കെയാന്ന് ഞങ്ങൾ ഷെയർ ചെയ്യും. മാത്രമല്ല ചെറിയ ഒരു പിന്നോട്ട് നോക്കണമല്ലോ. നമ്മൾ നടത്തിയ പല ഇവന്റ്സ്, നമ്മൾ 2-3 ഇവന്റ്സ് എസ്പെഷ്യലി കഴിഞ്ഞ ആഴ്ചകൾ നടന്നു പോയിട്ടുണ്ട്.
അതെങ്ങനെയുണ്ടായിരുന്നു? നെക്സ്റ്റ് ഇയർ സെയിം ഇവന്റ്സ് വരും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പോഴത്തെ ഞങ്ങളുടെ ഒരു ഇത് കേട്ടപ്പോൾ റിവ്യൂ കേൾക്കുമ്പോഴത്തേക്കും നെക്സ്റ്റ് ടൈം പോകണമെങ്കിൽ അതിന് പോവാം.
എക്സാക്ട്ലി. അപ്പം ആ ഇവന്റ്സ് ഒക്കെ ഞങ്ങൾ കവർ ചെയ്യും. പിന്നെ വേൾഡ് കപ്പ്, അതിന്റെ നെക്സ്റ്റ് സെമി ഫൈനൽസ് എന്നാണ്, എപ്പോഴാണ്, ആരൊക്കെയാണ്, അതൊക്കെയുണ്ട്. പിന്നെ ഞങ്ങളുടെ, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയ ഒരു സെഷനാണ് മൂവീസ്. അപ്പൊ അപ്കമ്മിങ് മൂവീസിനെ കുറിച്ച് പറയുന്നുണ്ട്. മാത്രമല്ല കഴിഞ്ഞു പോയ കുറച്ച് മൂവി റിവ്യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട്.
അപ്പം ഇതൊക്കെ ഈ ഷോയിൽ കവർ ചെയ്യുന്നതായിരിക്കും. അപ്പൊ ഇതൊക്കെ കേൾക്കാൻ സ്റ്റേ ട്യൂൺഡ്. അപ്പൊ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
Charlie. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമസ്തേ കേരള, കേൾക്കാം കേൾപ്പിക്കാം കാതോർത്തിരിക്കാം.
അപ്പൊ വെൽക്കം ബാക്ക്. നമ്മളിപ്പോ കേട്ട പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു കുറെ ഇവന്റ്സ് നമ്മൾ കവർ ചെയ്യുന്നു. അതിന്റെ മുന്നേ നമ്മൾ പിന്നിലോട്ടൊരു ചെറിയ നോട്ടം നോക്കിയിട്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകണേ എന്നുള്ളത്. അപ്പൊ അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ക്രൈസ്റ്റ്ചർച്ചിൽ നടന്നു പോയ ദീപാവളിയെ കുറിച്ചാണ്. നമ്മുടെ നോർത്ത് ആഗ്ലി പാർക്കിലാണ് നടന്നത്. എനിക്ക് ഈ വർഷത്തെ ദീപാവളി വളരെ ഇഷ്ടപ്പെട്ടു. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഫുൾ സ്റ്റോൾസ് ഉണ്ടായിരുന്നു, പ്ലസ് റൈഡ്സും ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ദീപാവളിക്ക് ഞാൻ കാണുന്നത്. അങ്ങനെ രണ്ട് സെഷനായിട്ടാണ് തിരിച്ചത്. ഒരു സൈഡിൽ ഇന്ത്യൻ ഫുഡ്സ്, മറ്റേ സൈഡിൽ നോൺ ഇന്ത്യൻ ഫുഡ്സും ആയിട്ട്. ഇറ്റ് വാസ് റിയലി ഗുഡ്. വെദർ വൈസ് നല്ലതായിരുന്നു. പിന്നെ ക്രൈസ്റ്റ്ചർച്ചിലെ കാലാവസ്ഥ വളരെ അൺപ്രഡിക്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് ഫയർ വർക്ക്സ് 9 മണിക്ക് നടന്നു. ഒരു 10 മിനിറ്റിന് ശേഷമായിരുന്നെങ്കിൽ മഴ നനഞ്ഞു പോയേനെ. എന്നാലും മഴ നനഞ്ഞോണ്ടായാലും ഞങ്ങൾ അവിടെ നിന്ന് ഭാങ്കരയൊക്കെ കണ്ട് അവസാനമാണ് ഇറങ്ങി വന്നത്. എനിക്ക് ഇതിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എടുത്ത് പറയാൻ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റിനെ റീപ്രസെൻറ്റ് ചെയ്ത് കുറേ പെർഫോമൻസസ് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു 2-3 ഡാൻസസ് ഉണ്ടായിരുന്നു, 3 ഡാൻസസ് അങ്ങോട്ടുണ്ടായിരുന്നു. മാത്രമല്ല എനിക്ക് ഒരു 2 ബാൻഡുകളും പാടി മലയാളി കമ്മ്യൂണിറ്റി തന്നെ. സോ ഇറ്റ് വാസ് എസ്പെഷ്യലി സ്പെഷ്യൽ. പിന്നെ വേറൊരു കാര്യം കൂടി പറയാനുണ്ട്,
പറയൂ.
അത് മറ്റൊന്നല്ല, ഞങ്ങളുടെ ശ്രുതി, നമ്മുടെ ആർജി ശ്രുതി നമസ്തേ കേരള റീപ്രസെന്റ് ചെയ്തോണ്ട് പെർഫോം ചെയ്തിരുന്നു.
അതെ, സത്യം പറഞ്ഞ നമ്മുടെ മലയാളികൾക്ക് കൂടുതൽ, എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ കഴിഞ്ഞും കൂടുതൽ അവസരങ്ങൾ കിട്ടിയ ഒരു ദീപാവലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഈ പ്രാവശ്യത്തെ ദീപാവലി എന്ന് പറഞ്ഞുകൊണ്ട് അവസരങ്ങൾ കിട്ടാതിരിക്കുകയല്ല, പക്ഷെ കൂടുതൽ പെർഫോമൻസ് ഉണ്ടായിരുന്നു, ഈവൻ പാട്ടുണ്ടായിരുന്നു, അപ്പം തമിഴ് സോങ്സ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി എത്രത്തോളം വളർന്നു ഈ ക്രൈസ്റ്റ് ചർച്ചിൽ നിന്ന് എനിക്ക് തോന്നിയില്ലേ, കുറെ വളർന്നിട്ടുണ്ട്. പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു കേട്ടോ. ഹാറ്റ്സ് ഓഫ് ടു ദ ഓർഗനൈസിംഗ് കമ്മിറ്റി, അവര് നല്ല പോലെ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. ഇന്ന സമയത്താണ് നിങ്ങളുടെ പെർഫോമൻസ്, ഈവൻ ലൈക് പെർഫോമൻസിന് മുമ്പ് നമുക്ക് ട്രയൽ, നമുക്ക് അതിന് ഒരു പ്രീ ഡാൻസ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കാണിക്കണം. കാരണം ആ ഒരു ടൈമൊക്കെ അവർക്ക് ഒന്ന് ഇത് ചെയ്യണമല്ലോ. അപ്പം അതുകൊണ്ട് നമ്മൾ അതൊക്കെ എല്ലാം വെൽ ഓർഗനൈസ്ഡ് ആയിരുന്നു. അവന് ആ ഒരു സമയത്ത് നമുക്ക് ഡാൻസ് കളിക്കണം എന്ന് പറയുമ്പോൾ ആ ഡാൻസ് കളിച്ചിട്ട് നമുക്ക് വരാം. അപ്പം അവിടെ ഒരു ഡിലേ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അങ്ങനെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ നല്ലപോലെ പെർഫോം ചെയ്തു. കുറേ ഒരു വലിയ ക്രൗഡ് തന്നെ ഉണ്ടായിരുന്നു അവിടെ, ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ മുമ്പിൽ ഒരു പെർഫോമൻസ് നടത്താൻ ചെയ്യാന്ന് പറയുന്നത് തന്നെ ഒരു നല്ലൊരു വലിയൊരു കാര്യമല്ലേ, അല്ലേ? അപ്പം നെക്സ്റ്റ് ടൈം ഇനിയിപ്പോൾ ഇത് കേൾക്കുന്ന ആർക്കെങ്കിലും പെർഫോം ചെയ്യാൻ ആഗ്രഹമുണ്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ ദിവാലി ആ കമ്മിറ്റിയിൽ, നെക്സ്റ്റ് ടൈം ഉള്ള കമ്മിറ്റിയിൽ നിങ്ങൾ അപ്രോച്ച് ചെയ്യുക. നിങ്ങൾക്ക് വേണം ഡാൻസ് കളിക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാട്ട് പാടണം എന്നുണ്ടെങ്കിൽ അവരോട് പറയുക. അപ്പം നിങ്ങൾക്കും അങ്ങനെ പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഒരു വലിയൊരു ക്രൗഡ്, ഇറ്റ്സ് അമേസിങ് ആക്ച്വലി.
അതെ, പിന്നെ എനിക്ക് പറയാൻ തോന്നിയത് നിങ്ങള് പെർഫോം ചെയ്തപ്പോൾ ഞാൻ ഓഡിയൻസിലുണ്ടായിരുന്നു. നമ്മുടെ ക്രൗഡ് ഇപ്പം നമ്മൾ വിചാരിക്കുന്ന സൗത്ത് ഇന്ത്യൻ പാട്ടുകൾ, മലയാളമായാലും തമിഴായാലും, എങ്ങനെയാണ് ഒരു ദിവാളി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി നോർത്ത് ഇന്ത്യൻ ആയ ഒരു ഫെസ്റ്റിവൽ ആണ് അവരാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഒബിയസ്ലി പ്രതീക്ഷിക്കുന്നത് നോർത്ത് ഇന്ത്യൻസ് ആണ്. പക്ഷെ ആ സൗത്ത് ഇന്ത്യൻ പാട്ടുകൾ വന്നപ്പോഴും ആ ക്രൗഡിനെ പുള്ള് ചെയ്യാൻ കഴിയാന്ന് വെച്ചാൽ അതൊരു ഹ്യൂജ് ഹ്യൂജ്
കാര്യമാണ്. അതൊരു ശരിക്കും നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ വളർച്ചയും, പിന്നെന്താ ആ പാട്ടുകള് കേൾക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഞങ്ങൾ ഡാൻസ് ആണ് കളിച്ചത്. അപ്പൊ ആ ഒരു ഗ്രൂപ്പ് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കും, നമുക്ക് ചിയർ കിട്ടുമ്പോഴത്തേക്കും നമ്മുടെ എനർജി ലെവൽ അങ്ങ് ഹൈ ആകും. അപ്പം അത്രയും ചിയർ ഉണ്ടായിരുന്നു കേട്ടോ. ഈവൻ നമ്മുടെ തമിഴ് സോങ്സ് ഒക്കെ ആണെങ്കിലും ഇറ്റ് വാസ് ലൈക്ക് അവരൊരു വലിയ എന്താ പറയുക ക്രൗഡ് ഇങ്ങനെ നമുക്ക് ഒച്ച ഉണ്ടാക്കുമ്പോഴൊക്കെ നമുക്ക് ഡാൻസ് കളിക്കാനുള്ള എനർജിയും കൂടിക്കൊണ്ട് വരും. അപ്പൊ അതൊരു നല്ല കാര്യമായിരുന്നു കേട്ടോ. ഒരു എന്നാ പറയുന്ന ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഒരു ഗുഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഇത്ര ആളുകളുമായിട്ട് സംസാരിക്കാൻ പറ്റുക, കുറെ ആളുകളോട് അടുത്ത് പരിചയപ്പെടാൻ പറ്റുക, അപ്പൊ അതൊക്കെ ഒരു വലിയ കാര്യം തന്നെയാണ്. അപ്പം നിങ്ങളും ഇങ്ങനെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും പറയും, നിങ്ങൾ എന്നാ പറയുന്നത് കം ഔട്ട് ഓഫ് യുവർ ആ ഒരു ഷെല്ല്. നിങ്ങൾക്ക് അങ്ങനെ ഒരു ഇത് ആളാണ് നിങ്ങൾക്ക് അങ്ങനെ ഡാൻസ് കളിക്കാൻ താല്പര്യമുണ്ട് പക്ഷേ പറ്റുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കം ഔട്ട്, ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യുക, ഇങ്ങനെയൊക്കെ പെർഫോം ചെയ്യുക എന്നാണ് ഞാൻ പറയുക. അപ്പം നിങ്ങളുടെ ആ ഒരു സർക്കിളും കൂടും അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു കാര്യമാണ്.
ഗ്രോ പേഴ്സണലി
അപ്പൊ എനിക്ക് കുറേ നല്ല കാര്യങ്ങൾ ഇത് ഉണ്ടായിട്ടുണ്ട് പേഴ്സണലി, വിച്ച് ഈസ് വെരി ഗുഡ്. അപ്പം അങ്ങനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ജസ്റ്റ് കം ഔട്ട് ഓഫ് ദ ഷെൽ, സംസാരിക്കുക ആൾക്കാരുമായിട്ട് അല്ലേ, അങ്ങനെയൊക്കെ പരിചയപ്പെടുക. അതൊക്കെ ഒരു ഒരു നമ്മളെ തന്നെ ഗ്രോ ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളാണ് അതൊക്കെ.
സോ താങ്ക്സ് ശ്രുതി, അത് ഒരു ഗുഡ് ഇൻസൈറ്റ് ആണ് നമുക്ക്. ഹോപ്ഫുള്ളി ഇറ്റ് മോട്ടിവേറ്റ്സ് മെനി പീപ്പിൾ ഹു ആർ ലിസണിങ് ടു അസ്.
സുന്ദരി നിന്നോടായി കൂട്ടിനില്ല ഞാൻ അരുതേ പ്രണയം മരുതേ കണിനോക്കിനി നീട്ടരുതേ മടിയിൽ തലചാക്കരുതേ അരുതേ
ക്രൈസ്റ്റ് കേരള അസോസിയേഷൻ റൺ ചെയ്ത രണ്ട് ഇവന്റ്സിനെ കുറിച്ചാണ്. ഒന്ന് പ്രോപ്പർട്ടി സെമിനാർ, അതിൽ എനിക്ക് പങ്കെടുക്കാൻ പറ്റി. ഞാൻ അവരുടെ വക്കീലായിട്ടാണ് ഞാൻ പ്രോപ്പർട്ടി സെമിനാറിൽ വന്നപ്പോൾ പാനലിസ്റ്റ് ആയിരുന്നു. ഇറ്റ് വാസ് എ ഗുഡ് വെൽ ഓർഗനൈസ്ഡ് ഇവന്റ് ഫ്രം ക്രൈസ്റ്റ് കേരള അസോസിയേഷൻ. വെദർ നമ്മളെ ചതിച്ചു ഉള്ള കാര്യം പറയാലോ. നല്ലൊരു ദിവസം കേട്ടാണ് തുടങ്ങിയത്, പിന്നെ ഞങ്ങളുടെ കൃത്യ സെമിനാറിന്റെ സമയമായപ്പോ മഴ പെയ്യാൻ തുടങ്ങി.
അതൊരു ഇൻഡോർ ഇവന്റ് ആയിരുന്നു, പക്ഷേ എങ്കിലും ഒരു ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു. പക്ഷേ നമുക്കത് കുറ്റം പറയാൻ പറ്റത്തില്ല കേട്ടോ, കൊറേ നമുക്ക് കൊറേ രജിസ്ട്രേഷൻസ് വന്നിരുന്നു. പക്ഷെ അതൊരു ഫ്രൈഡേ ഈവനിങ് വെദർ ചതിച്ചത് കൊണ്ടും കുറെ പേർക്ക് വരാൻ പറ്റിയില്ല. പിന്നെ ഫ്രൈഡേ ഈവനിങ് ആകുമ്പോഴത്തേക്കും ആ ഒരു ഹോളിഡേ മുന്നേ ആൾക്കാർ പോയി കഴിഞ്ഞിരിക്കും അല്ലേ, അപ്പൊ അതുകൊണ്ടൊക്കെ ആയിരിക്കും. പക്ഷെ അത് ഞാൻ പറയുവാണെങ്കിൽ ഞാൻ അതിലുണ്ടായിരുന്ന ഒരാളാണ്, അപ്പം അത് മിസ് ചെയ്തിട്ടുണ്ട് നിങ്ങള്. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ഒരു പ്രോപ്പർട്ടി സെമിനാർ ആയിരുന്നു, കുറെ ഇൻഫോർമേഷൻ കിട്ടി. പിന്നെ വന്ന ആൾക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ, വന്ന് നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അതിൽ അറ്റൻഡ് ചെയ്യാൻ വന്ന അറ്റൻഡീസിനെ കുറിച്ച് പറയുവാണെങ്കിൽ, they were like asking questions. അവരെല്ലാവരും ഇൻവോൾവ്ഡ് ആയിരുന്നു, അതെ, എല്ലാവരുടെയും ഇൻപുട്ട് ഉണ്ടായിരുന്നു. അവരെല്ലാവരും ക്വസ്റ്റ്യൻസ് ചോദിച്ചു, എല്ലാവരും എന്നാ പറയുന്നത്, അതൊരു രണ്ട് വയസ്സിലാണെങ്കിലും നിങ്ങളും കുറെ അവരുമായിട്ടല്ലേ കുറെ ഇന്ററാക്ഷൻസ് ഉണ്ടായി. സോ മിസ് ചെയ്ത ആൾക്കാർ നിങ്ങൾ തീർച്ചയായിട്ടും മിസ് ചെയ്തിട്ടുണ്ട്, കാരണം അത്രയും ബ്യൂട്ടിഫുൾ പ്രോപ്പർട്ടി സെമിനാർ ആയിരുന്നു. ഞാൻ കുറെ കാര്യങ്ങൾ ലേൺ ചെയ്തു. അപ്പം ഇനി അതൊക്കെ ഉണ്ടെങ്കിൽ ഇനി ഇങ്ങനെയൊക്കെ വരുന്ന നിങ്ങൾ വാച്ച് ഔട്ട് ചെയ്യുക. സി കെയുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമസ്തേ കേരളയുടെ വെബ്സൈറ്റിൽ നമ്മൾ ഐ മീൻ നമ്മുടെ ഫേസ്ബുക്കിൽ ഇടും. സോ നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും രജിസ്റ്റർ ചെയ്യുക, ഇതൊന്നും മിസ് ചെയ്യാൻ പാടില്ല നെക്സ്റ്റ് ടൈം.
എക്സാക്ട്ലി. അപ്പോൾ എനിക്ക് പേഴ്സണലി താങ്ക്സ് പറയാനുള്ളത് നമസ്തേ കേരളയോടാണ്. സോ താങ്ക്സ് സോ മച്ച് ഫോർ ഓർഗനൈസിംഗ് ദാറ്റ് ഇവന്റ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ വീക്കെൻഡ് നമുക്ക് ക്രൈസ്റ്റ് ചർച്ച് ബാഡ്മിന്റൺ ക്ലബ്, കേരള ബാഡ്മിന്റൺ ക്ലബ് ഓർഗനൈസ് ചെയ്ത ബാഡ്മിന്റൺ ടൂർണമെന്റ് ഉണ്ടായിരുന്നു. സോ അഗെയിൻ ക്രൈസ്റ്റ് ചർച്ച് കേരള അസോസിയേഷന് ഒരു താങ്ക് യു. അതിൽ എടുത്ത് പറയാനുള്ളതെന്ന് വെച്ചാൽ അത് ഓർഗനൈസ് ചെയ്ത രണ്ട് പേരാണ്, അതിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആർ ജെ അജേഷുണ്ട്, അതിനൊപ്പം തന്നെ റോബി ചേട്ടൻ എന്ന് പറഞ്ഞ ഒരു ചേട്ടനുണ്ട്. ഇവർ രണ്ട് പേരാണ് അത് ഓർഗനൈസ് ചെയ്തത് നമസ്തേ ഐ മീൻ സോറി ക്രൈസ്റ്റ് കേരള അസോസിയേഷന്റെ ഭാഗമായിട്ട്. അതിൽ പറയാനാണെങ്കിൽ 29 മെൻസ് ഡബിൾ ടീംസ് ആണ് രജിസ്റ്റർ ചെയ്തത്. അപ്പം നമുക്ക് ആലോചിക്കാം എത്ര അമൗണ്ട് ആണ് വരുന്നത്, ലൈക്ക് എത്ര ആൾക്കാർ അവർ കോർഡിനേറ്റ് ചെയ്യണം എന്നുള്ളത്. അതിന് പുറമെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്താണെന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ പ്രാവശ്യം കുറച്ചുകൂടി കൂടുതൽ വുമൻസ് ഡബിൾസ് ടീം രജിസ്ട്രേഷൻ വന്നു, 6 ടീം വന്നു. കഴിഞ്ഞ വർഷം 3 ഡബിൾഡ്, വിച്ച് ഇസ് ഗ്രേറ്റ് ടു സീ. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി പേരുണ്ട് കളിക്കുന്നവര്, സോ ഗുഡ് ടു സീ. അപ്പം നിങ്ങളും കളിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കം ഹാവ് ഫൺ. നേരത്തെ ശ്രുതി പറഞ്ഞ പോലെ ഗെറ്റ് ഔട്ട് ഓഫ് യുവർ ഷെൽ, കം ഔട്ട്. നിങ്ങളെ പോലെ തന്നെ ഇൻഹിബിഷൻസ് ഉള്ള വേറെ ആൾക്കാരും ഉണ്ട്, സോ യു വോണ്ട് ബി അലോൺ. അതുപോലെ തന്നെ എനിക്ക് പിന്നെയും ഇഷ്ടപ്പെട്ട കാര്യം എന്താന്ന് വെച്ചാൽ മിക്സ്ഡ് ഡബിൾസും ഉണ്ടായിരുന്നു. ആൻഡ് മെജോറിറ്റി ഓഫ് ദം, എല്ലാവരും അല്ല, മെജോറിറ്റി ഓഫ് ദം ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ പാർട്ട്നേഴ്സ് ആയിരുന്നു. അപ്പൊ അവരുടെ കോർട്ടിലുള്ള പെർഫോമൻസസും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കോർഡിനേഷനും, കാരണം സ്പോർട്സ് എന്ന് പറയുമ്പോൾ വേറെ രീതിയാണ്, ലൈക്ക് കോമ്പറ്റീഷൻ വരാം, പ്രഷർ ഉണ്ട്. സോ അവരെങ്ങനെ അത് ഹാൻഡിൽ ചെയ്യുന്നൊക്കെ കാണാൻ വെരി ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഞാൻ തരുള്ളി എൻജോയ് ചെയ്തു. ഐ ഹാവ് ടു സേ, ഞാൻ പറയില്ലേ മിക്സ്ഡ് ഡബിൾസ് തന്നെ എനിക്ക് ഒരു 12 ടീമാണ് രജിസ്റ്റർ ചെയ്തു. സോ ഇറ്റ് വാസ് എ ഹ്യൂജ് ക്രൗഡ്. സോ ഇറ്റ് വാസ് വെൽ ഓർഗനൈസ്ഡ്. എന്താണ്, എപ്പോഴും അവർ ടൂർണമെന്റ് നടത്തുമ്പോൾ എപ്പോഴും ഇനിയും ആൾക്കാരെ കൊണ്ടുവരാനായിട്ട് അവരെപ്പോഴും ശ്രമിക്കാറുണ്ട്. സോ ക്യാഷ് പ്രൈസസ് ആണ്, വൗച്ചേഴ്സ് ഉണ്ട്, ഫുഡ് പ്രൊവൈഡഡ് ആണ്. സോ യാ, നെക്സ്റ്റ് ടൈം വാച്ച് ഔട്ട്. നിങ്ങളും ഇൻഹിബിഷൻസ് ഉള്ളവരുണ്ടെങ്കിൽ ഡോണ്ട് വറി, ജസ്റ്റ് റീച്ച് ഔട്ട്. നിങ്ങൾ ആ സെയിം ഇൻഹിബിഷൻസ് ഉള്ളവരുണ്ട് വേറെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചാ ഷെല്ലിന്ന്
പുറത്തിറങ്ങാം. അതെ, അതൊരു ബ്യൂട്ടിഫുൾ അല്ലേ. നമ്മൾ ഞങ്ങളിതൊന്നും പ്ലാൻ ചെയ്തല്ല കേട്ടോ, ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പറയുമ്പോഴത്തേക്കും പറയുന്ന കാര്യങ്ങളാണ്. അതെ, അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൽ നിന്ന് പുറത്തിറങ്ങുക, വരിക, ജോയിൻ ചെയ്യുക, സംസാരിക്കുക, ആയാലും ആൾക്കാരുമായിട്ട് മിംഗിൾ ചെയ്യുക, നമ്മൾ ശരിക്കും മാറിപ്പോകും അല്ലേ.
അബ്സല്യൂട്ട്ലി.
അപ്പം എന്ത് പറഞ്ഞുകൊണ്ട് നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.
ദിസ് ഷോ ഈസ് പ്രൗഡ്ലി സ്പോൺസർഡ് ബൈ വോഗീസ് ആൻഡ് ഫീലാം
തടമായി ഞാൻ കരിയറിയ മാത്രയിൽ മോഹം പൂത്തതോ നിശാശലഭങ്ങളാ പ്രഭാകിരണങ്ങളായി ഒരേ സഹയാത്രയിൽ പുൽകും കാലമായി പാരിജാതമാരി പോലെയാകെ സൗരഭം ആദിമേത്തലോടലായ നിന്റെ സാന്ത്വനം മായിക
ബാക്ക്. അപ്പൊ നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത് എന്തൊക്കെയായിരുന്നു മുന്നേ നടന്നേന്നുള്ളതാണ്. ഇനി നമ്മൾ എന്തൊക്കെയാണ് വരാനുള്ളതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എസ്പെഷ്യലി നമ്മൾ ക്രിസ്മസിലോട്ട് അടുക്കുമ്പോൾ കുറെ ഫംഗ്ഷൻസിന് വരുന്നുണ്ട്, അപ്രോച്ച് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് സംസാരിക്കാനുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ കൊക്കക്കോള ക്രിസ്മസ് ഇൻ ദ പാർക്ക്. അത് വന്നിട്ട് 25th November ആണ്. നമ്മുടെ നോർത്ത് ഹാഗ്ലി പാർക്കിലാണ് അത് നടക്കുന്നത്. 7:30 PM to 10 PM വരെയാണ്. അപ്പൊ യൂഷ്വലി അവിടെ ഒരുപാട് ബാൻഡുകൾ വരും, പെർഫോമൻസസ് ഉണ്ടാവും. അറ്റ് ദ എൻഡ് യൂഷ്വലി ഫയർ വർക്സും കാണാറുണ്ട്. ഒരുപാട് ഫുഡ് വെൻഡേഴ്സ് ഉണ്ട്. സോ ഇറ്റ് ബി എ പവർ പാക്ഡ്. എല്ലാവരും വരുന്നതാണ് ഫാമിലിയുടെ ഒപ്പം. അവരെല്ലാവരും ഇങ്ങനെ യൂഷ്വലി നമ്മൾ 7 മണി എന്ന് പറയുമ്പോൾ ഇപ്പം വെളിച്ചുള്ള സമയമാണ്. പക്ഷെ 10 മണി എന്ന് പറയുമ്പോൾ വെതർ മാറാം, തണുപ്പാവാം. അപ്പൊ എല്ലാവരും അവരുടെ ബ്ലാങ്കറ്റും ചെയർസും പിക്നിക്കും ഒക്കെ ആയി വന്ന് ഇരുന്ന് എൻജോയ് ചെയ്യുന്ന, ഫാമിലി ആയിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു സംഭവമാണ്. സോ ദാറ്റ് സംതിങ് വി ക്യാൻ ലുക്ക് ഫോർവേഡ് ടു.
ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് വരാൻ പോകുന്നത് നമ്മുടെ സികെയുടെ ക്രിസ്മസ് സെലിബ്രേഷൻ ആണ്. അപ്പൊ അത് 16th December ഫ്രം 6 PM ആണ് തുടങ്ങുന്നത്. ടെമ്പിൾടൺ കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പൊ അവിടെ ഇത് പറഞ്ഞ പോലെ കുറെ പെർഫോമൻസസ് ഉണ്ടാവും, പാട്ടുകള്, ഡാൻസുകള്, കുട്ടികളുടെ പെർഫോമൻസ്, അങ്ങനെ കുറെ ഐറ്റംസ് ഉണ്ടാവും. അപ്പം അതൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് നിങ്ങളും വരിക, വന്ന് എൻജോയ് ചെയ്യുക. ഇപ്പൊ ഇതിലൊന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്ത ആൾക്കാരാണ്, നിങ്ങൾ ഇതിലൊന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം വന്ന് നോക്കുക എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെടുവാണെങ്കിൽ വരിക.
എക്സാക്ട്ലി. അതുപോലെ തന്നെ ഒരു ഇവന്റ് നമ്മൾ മറന്നു പോയത് അല്ലെങ്കിൽ വിട്ടുപോയത് നവംബറിൽ വരാൻ പോകുന്നത് ഒരെണ്ണം കൂടിയും. ഇത് നമ്മൾ 25th കൊക്കക്കോള ക്രിസ്മസ് ഇൻ ദ പാർക്ക്, 26th നവംബർ തന്നെ നമുക്ക് ക്രൈസ്റ്റ് ചർച്ച് ക്രിസ്മസ് ഷോ പരേഡ്. അപ്പം അത് വളരെ ട്രഡീഷണൽ ആയിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്. കോവിഡ് കാരണം 2 വർഷം അതിനെ നടന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത വർഷം കഴിഞ്ഞ വർഷമാണ് അത് പിന്നെ തുടങ്ങിയത്. അപ്പൊ പിന്നെ തുടങ്ങിയപ്പോ ചെറിയൊരു വ്യത്യാസമുണ്ട്. മുന്നേ സാധാരണ എന്ന് വെച്ചാൽ നമ്മുടെ കൊളംബസ് സ്ട്രീറ്റിൽ ആക്ച്വലി ഒരു പരേഡ് പോലെ സിറ്റിയിൽ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ നടക്കും. അത് രസമാണ് കാണാനായിട്ട്. കുറെ ആൾക്കാരുടെ ഷോ പീസസ് ഉണ്ടാവും, ഡാൻസ് ഉണ്ട്, കൾച്ചറിനെ റിപ്രസെന്റ് ചെയ്ത് ഇങ്ങനെ ആൾക്കാരൊക്കെ നടന്ന് ഡാൻസ് കോസ്റ്റ്യൂംസിലൊക്കെ നടക്കുന്നത് കാണാൻ നല്ല രസമുള്ളതാ. അപ്പൊ ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും നടക്കാൻ പോകുന്നത് നമ്മുടെ അഗ്രികൾച്ചർ ENP ഷോ നടക്കുന്ന ഗ്രൗണ്ടിലാണ്. അവിടെയാണ് ഈ 26th November ഇത് നടക്കാൻ പോകുന്നത്. എനിക്കതിന് അവർ തുടങ്ങുന്നത് ഉച്ചയ്ക്ക് തന്നെ തുടങ്ങും. പിന്നെ ആക്ച്വൽ പരേഡ് നടക്കാൻ പോകുന്നത് 2 മണിക്കാണ്. ഇറ്റ്സ് എ ഫ്രീ ഇവന്റ്, എവറി വൺ ഇസ് വെൽക്കം. അതുപോലെ തന്നെ അവിടെ സ്റ്റോൾസും കുട്ടികൾക്ക് കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പിന്നീടൊരു കാര്യം നമ്മൾ പറയാൻ മറന്നു, ആക്ച്വലി ഇപ്പം ഈ വീക്കെൻഡ് വരുന്നൊരു കാര്യം.
അത് അതാണ് നമ്മുടെ ക്രൈസ്റ്റ് ചർച്ചിലെ നമ്മുടെ കാന്റംബറി ഷോ ഡേ. ഷോ ലോങ് വീക്കെൻഡ് ആണ് ഷോ വീക്കെൻഡ്. അപ്പം അവിടെയും ഇതീ പറഞ്ഞ പോലെ കുറെ പരിപാടികൾ ഉണ്ടാവും. കുറെ ആനിമൽസിനെ ഷോക്കേസ് ചെയ്ത് ഫാമേഴ്സ് ഒക്കെ വന്നിട്ട് കുറെ ആനിമൽസ് ഉണ്ടാവും. ഞങ്ങള് പണ്ട് പോയ സമയത്ത് ബേബി കാഫാണോ എനിക്ക് തോന്നുന്നത്, ബേബി കാഫ് ആയത്, അത് ന്യൂ ബോൺ, അത് വൺ ഡേ എങ്ങാണ്ട് ആയതേ ഉള്ളൂ ബോൺ ആയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതിനെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ കുട്ടികൾക്കൊക്കെ അത് കാണാനും ഒന്ന് എന്താ
പറയുക
എക്സ്പീരിയൻസ് ചെയ്യാനും ഒക്കെ പറ്റുന്ന ഒരു സമയവും ലൈക് സ്ഥലവും ആണ് അത്. അപ്പം നിങ്ങള് ഇത് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് പോയി നോക്കുക, എൻജോയ് ചെയ്യുക അല്ലേ. ഇറ്റ്സ് നൈസ് ആക്ച്വലി. കുറെ റൈഡ്സ് ഉണ്ടാവും. പിന്നെ ഇതുപോലെ തന്നെ ഫുഡ് വെൻഡേഴ്സ്, ഫുഡ് ഇഷ്ടംപടി ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊരു അടിപൊളി എക്സ്പീരിയൻസ് ആണ്. ഞാൻ കുറെ ഞാനെല്ലാം ഒരു എനിക്ക് തോന്നുന്നു ഞാൻ 2 പ്രാവശ്യം പിന്നെ കോവിഡിന്റെ സമയത്ത് ഉണ്ടായില്ലല്ലോ, അപ്പൊ അങ്ങനെ മിസ്സായതും അല്ലാതെ 2 പ്രാവശ്യം കാണേ ഉള്ളൂ. അത് എല്ലാം ഞാൻ വന്നപ്പോ തൊട്ട് ഞാൻ എനിക്ക്
എല്ലാം പോകുന്നു. ഷോ ഡേക്ക് പോകും.
അതെ,
അത് നമുക്ക് കാൻഡബറിക്ക് മാത്രം കിട്ടുന്ന ഒരു റീജിയണൽ ഹോളിഡേ. എല്ലാ റീജിയൻസിനും ഇങ്ങനത്തെ ഒരു അഗ്രികൾച്ചർ ഡേ അല്ലെങ്കിൽ ഒരു ഷോ ഡേ കാണും. പക്ഷെ നമുക്ക് നവംബർ 17th ആണ്. അപ്പം അന്ന് ഞങ്ങൾക്ക് പബ്ലിക് ഹോളിഡേ, നമുക്ക് കാൻഡബറിക്ക് പബ്ലിക് ഹോളിഡേ ആണ്. ഇറ്റ്സ് എ ഡേ. അപ്പൊ നമുക്ക് എല്ലാവരും ഫാമിലി ഒരുമിച്ചുണ്ട്. സോ യു മൈറ്റ് ആസ് വെൽ എൻജോയ് ദ ഡേ.
യെസ്.
അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഫ്യൂച്ചർ ഇവന്റ്സ് വരുന്നത്. ബട്ട് വിൽ ഗോ ഫോർ എ സ്മോൾ ബ്രേക്ക് ആൻഡ് ബി ബാക്ക്.
ചുണ്ടിൽ മധുരം നിറയേ
എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി കുറച്ച് മൂവി റിവ്യൂസ് പറഞ്ഞാലോ. അപ്പൊ എനിക്ക് ശരിക്കും പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്, കാരണം ഞാനൊരു മൂവി ആസ്വദിക്കുന്ന ഒരാളാണ്. എനിക്ക് നാട്ടിലേക്ക് ഉണ്ടായിരുന്നു, അപ്പോ ഞാന് കുഞ്ഞായിരുന്നു ആ സമയത്തൊക്കെ നാട്ടിലുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ ചേട്ടനുമൊക്കെ ആയിട്ട് മൂവി കാണാൻ പോകും. അപ്പൊ അതൊക്കെ ഒരു നല്ല ഓർമ്മകളായിരുന്നു കേട്ടോ. അപ്പൊ എനിക്ക് മൂവി അതുകൊണ്ട് ഭയങ്കര ഇഷ്ടമാണ്, തിയേറ്ററിൽ പോയി കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഇവിടെ തിയേറ്ററിൽ ഇങ്ങനെ വരാത്തത് കൊണ്ട് ഒരു ഒരു ബുദ്ധിമുട്ടാണ് ശരിക്കും പറഞ്ഞ. അപ്പൊ ഒ ടി ടിയിൽ റിലീസാവാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കും. അപ്പൊ ഒ ടി ടി റിലീസായ ഒരു പടമാണ് കാസർഗോൾഡ് എന്ന് പറയുന്നത്. അപ്പൊ അതെനിക്ക് നെറ്റ്ഫ്ലിക്സിലായിരുന്നു. നെറ്റ്ഫ്ലിക്സില് ഒക്ടോബർ 13 ഏകദേശം അത് ആ സമയത്താണ് റിലീസായത്. അപ്പം ആ കണ്ട പടം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഒരു ചെറിയ മൂവിയാണ്, പക്ഷേ ആസിഫ് അലി പിന്നെ സണ്ണി വെയിൻ അവരാണ് മെയിൻ ക്യാരക്ടറായിട്ട് വരുന്നത്. ഇതൊരു സ്മഗ്ലിംഗ് കാസർഗോൾഡ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സ്മഗ്ലിംഗ് ഗോൾഡ് സ്മഗ്ലിംഗിനെ കുറിച്ചുള്ളൊരു കഥയാണ്. പക്ഷേ നല്ലപോലെ എടുത്തിട്ടുണ്ട്. അതൊരു ചെറിയ മൂവി, പക്ഷേ അത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവി ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ചിഞ്ചു കണ്ടതാണോ?
ഞാൻ കണ്ടതാണ് മൂവി. എനിക്കും അതുപോലെ തന്നെ കണ്ടിരിക്കാൻ പറ്റിയൊരു മൂവിയാണ്. എനിക്ക് തോന്നിയൊരു കാര്യം, അതിലൊരു അതൊരു മോറൽ കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, അതിനൊരു വാക്കുണ്ടല്ലോ, വാക്ക് വിട്ടുപോയി, അതൊന്നും തപ്പിയെടുക്കാൻ പറ്റത്തില്ല. എന്തൊരു ഒരു മോറൽ ഓഫ് ദ സ്റ്റോറി പറയില്ലേ, അതുപോലെ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നമുക്ക് അർഹിക്കാത്തത് നമ്മുടെ കയ്യിൽ നിൽക്കില്ല. അത് അതൊരു ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു രീതിയിലാണ് അവർ പറഞ്ഞിരിക്കുന്നതും. പിന്നെ ആൾക്കാർ എങ്ങനെയാണ് സ്മഗ്ലിങ്ങിലോട്ട് കയറുന്നതും ആ വോണറബിലിറ്റി എവിടെയാണെന്നൊക്കെ കാണിച്ചു തരുന്ന ഒരു മൂവിയാണ്. പിന്നെ പല കാര്യങ്ങൾ കൈൻഡ് ഓഫ് എങ്ങനെയാണ് അവർ ആക്ച്വലി സ്മഗിൾ ചെയ്തത്, ആ ഗോൾഡ് സ്മഗിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന മെത്തേഡ്സ്, എങ്ങനെയാണ് ആ ബോർഡർ കസ്റ്റംസ് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് വരുന്നത് കാണിക്കുന്ന ആ മെത്തേഡ്സും വെരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക്. അത് ആക്ച്വൽ ഇവന്റ്സ് അല്ലെങ്കിൽ ആക്ച്വൽ ലൈഫിൽ നടന്ന കാര്യങ്ങളിൽ നിന്ന് എടുത്ത് ചെയ്ത ഒരു മൂവിയാന്ന് തോന്നുന്നുണ്ട് ആ ഇവന്റ്സ്, എസ്പെഷ്യലി ആ സ്മഗ്ലിംഗ് മെത്തേഡ്സ്. അതുകൊണ്ട് തന്നെ ഞാനും എൻജോയ് ചെയ്തൊരു മൂവിയാണ്. കാണാത്തവര് കാണാം, ഇറ്റ്സ് ഡെഫിനറ്റ്ലി വൺ ടൈം വാച്ച്.
നെറ്റ്ഫ്ലിക്സിലുണ്ട്, അപ്പം കാണാത്തവര് തീർച്ചയായിട്ടും ഒന്ന് കണ്ടു നോക്കാം, വർത്ത് വാച്ചിങ് ആണ്. അപ്പം പിന്നീട് ഞാൻ കണ്ട ഒരു പടം എന്ന് പറയുന്നത് ലിയോ ആണ്. അപ്പം അതിവിടെ തിയേറ്റേഴ്സിൽ വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ വിജയുടെ ഒരു മാസ പടം, അടിപൊളി പടം. പിന്നെ അതിൻ്റെ അകത്ത് എടുത്തു പറയേണ്ട ഒരു എന്ന് പറഞ്ഞാൽ കുറേ മൂവീസിൻ്റെ, പഴയ കുറേ മൂവീസിൻ്റെ, നമ്മുടെ കൈദി അങ്ങനത്തെ കുറേ മൂവീസിൻ്റെ റെഫറൻസസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറേ ഒരു വാങ്ങലൊക്കെ അവിടെ അവിടെയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു മൂവി കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഒരു സെക്കൻഡ് പാർട്ട്, അതിൻ്റെ തുടർക്കഥ വരുന്നുണ്ടാവും. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കഥ പോലെയാണ് എനിക്ക്, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്കത് ഫീലാവുന്നത്. കാരണം അങ്ങനത്തെ കുറേ മൂവീസിൻ്റെ ഒരു കമ്പൈൻഡ് ആയിട്ട് ഒരു തുടർക്കഥ. അപ്പൊ അതിൽ കുറേ ആക്ടേഴ്സ് ഉണ്ടാകും, വേറെ മൂവീസിലെ ആക്ടേഴ്സ് ഉണ്ടാകും, ഖൈദി അങ്ങനെ കുറേ കുറേ മൂവീസിലെ ആക്ടേഴ്സ് ഉണ്ടാവും. അപ്പൊ അതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു എക്സൈറ്റിംഗ് മൂവി ആയിരിക്കും എനിക്ക് അത് നമുക്ക് പറയാൻ, നിസ്സംശയം പറയാൻ സാധിക്കും. ഓക്കെ, പിന്നെ ലിയോനെ കുറിച്ച് പറയുകയാണെങ്കിൽ വിജയ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയാനില്ല, അതിൻ്റെ അകത്തെ ഓരോ പിക്ചേഴ്സ് ആണെങ്കിലും പിന്നെ വി എഫ് എക്സ് എഫക്റ്റ് ആണെങ്കിലും എല്ലാം അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മൂവി സ്പോയിലർ അലേർട്ട് ആവും പറഞ്ഞു കഴിഞ്ഞാൽ, പക്ഷേ എന്താ പറയുക, അടിപൊളി മൂവി. ഇപ്പം ഇതിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കാണുക. വിജയ് ഫാൻ ആണെങ്കിൽ എനിക്ക് ഉറപ്പാണ് ഇവിടെയുള്ള വിജയ് ഫാൻസ് എല്ലാം പോയി കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവര് ഒന്ന് കാണുക, നല്ല മൂവിയാണ്. അതിൻ്റെ അകത്തെ പിക്ചറൈസേഷൻ ആണെങ്കിലും ഈവൻ സ്റ്റാർട്ടിങ്ങിൽ ഒരു വിജയ് ആൻഡ് ഹൈന ഒരു സീനുണ്ട്. അപ്പം ആ ഒരു ഹൈനയുടെ ഒക്കെ ആണെങ്കിലും അത് നല്ല പോലെയാണ് പിക്ചറൈസ് ചെയ്തേക്കുന്നത്, അടിപൊളിയായിട്ടാണ്. അപ്പം പിന്നെ ആദ്യത്തെ ഒരു ഫസ്റ്റ് ഹാഫ്, ആദ്യത്തെ കുറച്ചൊരു പാട്ട് എന്ന് പറയുന്നത് ഒരു 10 മിനിറ്റ്സ്, അത് അത് മിസ് ചെയ്യാൻ പാടില്ല, അത് കാണണം. കാരണം അത് അതാണ് ആ ഒരു മൂവിയുടെ ഒരു ഒരു സ്റ്റോറി, ആ ഒരു ഫൗണ്ടേഷൻ. എത്രത്തോളം എത്രത്തോളമാണ് ആ ഒരു ക്യാരക്ടറിന് ഡെപ്ത് ഉള്ളതെന്ന് ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് അറിയാൻ പറ്റും. അപ്പം അതുകൊണ്ട് അത് പോയി കണ്ടിട്ടില്ലാത്തവർ, ഐ മീൻ കണ്ടിട്ടില്ലാത്തവർ ഒരിറ്റി വരുമ്പോൾ തീർച്ചയായിട്ടും കാണാം, നല്ലൊരു പടമാണ് കേട്ടോ.
ഞാൻ കണ്ടിട്ടില്ല, സോ ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. എനിക്ക് തോന്നുന്നു ഞാൻ ചുമ്മാ ഒന്ന് നോക്കി ഇത് എന്നാണ് ഇനി ഒ ടി ടിയിൽ വരാൻ പോകുന്നത്, കാരണം ഇതിന് നല്ലൊരു ഹൈപ്പ് ഉണ്ട്. ഇപ്പം ശ്രുതി പറഞ്ഞ പോലെ പല മൂവീസിനെ എസ്പെഷ്യലി കൈത്തി വിക്രത്തിനൊക്കെ റെഫറൻസ് ചെയ്യുന്ന പറയുമ്പോൾ കൈത്തിയും വിക്രം കാണാത്തവർ വളരെ കുറവാണ്. ഞാൻ കൈത്തിയും വിക്രത്തിന്റെയും കട്ട ഫാനാണ്. അപ്പം അങ്ങനെ ഒരു റെഫറൻസ് വരുമ്പോ ഓക്കെ ഐ വാണ്ട് വാച്ച് ചെയ്യോ. അപ്പൊ ചുമ്മാ നോക്കി എന്നായിരിക്കും ഇത് വരാം. അവർ പറഞ്ഞിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സിലാണ് ലൈക്ലി ടു കം in 16th or 17th of November. ആ ഒരു സമയം. സോ എനിവേസ് whenever it comes out, I'll be definitely watching. അതെ, പിന്നെ ഇനി നമുക്ക് വേറെ അപ്കമ്മിങ് ആയ മൂവീസ്, നമ്മുടെ മലയാളത്തിൽ തന്നെ രണ്ട് മൂവീസ് ആണ് നമ്മൾ ഇനി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. വിൽ ടേക്ക് എ സ്മോൾ ബ്രേക്ക് ആൻഡ് ബി ബാക്ക്.
സൗഭാഗ്യം ഉരുക്കും മനസ്സിൽ അലിവായി ഉതിരും പ്രണയം, അതിസൗഭാഗ്യം അതിലേ അമൃതം മറുമേ അറിയും നിമിഷം. നിറുകിൽ ചൊടിയാ എഴുതും നന
വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞത് മൂവി റിവ്യൂസ് ആണ്. സോ വാട്ട് ആർ ദ അപ്കമിങ് മൂവീസ്? അപ്പം ഒന്ന് ബാൻഡ്രയാണ്, അത് ഹോയറ്റ്സിൽ കാണിക്കുന്നുണ്ട്, നമ്മുടെ ക്രൈസ്റ്റ് ചേർച്ചിൽ വരുന്നു എന്നുള്ളത്. അത് 17th November ആണ് കാണിക്കുന്നത്, അതായത് ഈ വെള്ളിയാഴ്ച. സോ വി വിൽ സീ ഇഫ് സെഷൻസ് ആർ അവൈലബിൾ ഓർ നോട്ട്. അപ്പം ആ മൂവിയെ കുറിച്ച് ഇപ്പം നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് അതൊരു ആക്ഷൻ ഡ്രാമയാണ്. ദിലീപും തമ്മന്നയും ആണ് അതിലത്തെ ലീഡ് റോൾസ് ചെയ്യുന്നത്. പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ ഡയറക്റ്റഡ് ബൈ അരുൺ ഗോപി ആൻഡ് എന്താണ് റിട്ടൺ, അത് മൂവി ഇസ് റിട്ടൺ ബൈ ഉദയകൃഷ്ണൻ. അതെ. അപ്പൊ അരുൺ ഗോപിയുടെ മൂവീസ് എന്ന് പറഞ്ഞാൽ ഒരു ഇത് എല്ലാവർക്കും അറിയാവുന്ന മൂവീസാണ്. രാമലീലയുണ്ട്, 21st Century ഉണ്ട്. അപ്പം ഇതൊക്കെ നല്ല ഹൈപ്പിൽ നിന്ന് വന്ന മൂവീസാണ്. സോ ഓബിയസ്ലി ഇതിനും അതൊരു ഹൈപ്പ് ഉണ്ട്, നമുക്ക് പ്രതീക്ഷയുണ്ട്. അതുപോലെ തന്നെ ഉദയകൃഷ്ണന്റെ മൂവീസ് പറയുകയാണെങ്കിൽ നമ്മുടെ പുലിമുരുകൻ, ക്രിസ്റ്റഫർ, അങ്ങനെയും നല്ല ഹൈപ്പുള്ള മൂവീസ് ആണ് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ബി ഇൻട്രസ്റ്റിംഗ് ടു സീ ബോത്ത് ദിസ് കോമ്പിനേഷൻസ് കമ്മിങ് ടുഗദർ.
ഓക്കെ. ഒന്ന് കണ്ടു നോക്കേണ്ട പടമാണ് അല്ലെ? ദിലീപിന്റെ ഒരു കഴിഞ്ഞ പ്രാവശ്യം ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ,
അത് വോയിസ് ഓഫ്
സത്യനാഥൻ. അത് കഴിഞ്ഞിട്ട് ഒരു എനിക്ക് തോന്നുന്ന ഒരു ആക്ഷൻ ഡ്രാമ പടം ആയിട്ട് വരുന്ന ഒരു മൂവി ഇതായിരിക്കും അല്ലെ? പിന്നെ തമന്ന,
അതാണ്
കാണാൻ തന്നെ മൂവിക്ക് പോകുന്നതിന് കുഴപ്പമില്ല.
എക്സാക്ട്ലി. പിന്നെ എനിക്കത് ഇഷ്ടം അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടത് എനിക്ക് കൗതുകം തോന്നിയെന്ന് വെച്ചാൽ, സാധാരണ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മള് തമിഴിലോട്ടാണ് ആൾക്കാർ പോകുന്നത് കണ്ടിരിക്കുന്നത്, ആക്ടേഴ്സും ആക്ട്രസസും. അപ്പം അവിടുന്ന് ഇങ്ങോട്ട് വരാൻ എന്ന് പറയുമ്പോൾ ലൈക്ക് ഓ ഇറ്റ്സ് ഗുഡ് ടു സീ അല്ലേ?
അതെ അതെ. പിന്നെ വേറൊരു മൂവി, ശരിക്കും എനിക്ക് മൂവിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല, മമ്മൂട്ടിയും ജ്യോതികയും ഒരു മൂവി വരുന്നുണ്ട്. അത് എന്നാണ് റിലീസ് ആവണെന്ന് അറിയത്തില്ല, പക്ഷെ ഞാൻ നോക്കുമ്പോ ഇങ്ങനെ ആക്ട്രസ് എല്ലാരും ഇവിടെ വന്ന് അഭിനയിക്കുന്നത്, സാധാരണ നമ്മുടെ അവിടുന്ന് പോവാണ്
പതിവ്.
നല്ല ചേഞ്ച്. നമ്മുടെ മൂവീസ് എനിക്ക് തോന്നുന്നു അത് നാട്ടിലെ നമ്മുടെ മലയാളം മൂവീസ് ഒക്കെ റെക്കഗ്നൈസ് ആവുന്നുണ്ട്, കുറെയൊക്കെ ഫേമസ് ആവുന്നുണ്ട് അല്ലേ?
ഡെഫിനറ്റ്ലി.
ഒരു ഹോളിവുഡ് ബോളിവുഡ് അങ്ങനത്തെയൊക്കെ ഒരു രീതി അല്ലാതെ ശരിക്കും റിയലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ജീവിതങ്ങളിൽ എങ്ങനെയാണോ നടക്കുന്നത് എന്നുള്ള ഒരു കാഴ്ചയാണ് സാധാരണ മലയാള മൂവീസ് കാണിക്കാറ്. അപ്പം മേബി അതുകൊണ്ടൊക്കെ ആയിരിക്കാം അല്ലേ?
എക്സാക്ട്ലി. ഇത് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നു, ഞാൻ നമ്മുടെ മംത ഒരു ഇന്റർവ്യൂല് ഒരു ഇന്റർവ്യൂല് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ആൾ എവിടെയാ പോയത്? എവിടെ? നോർത്ത് ഇന്ത്യൻ ഒരു അവാർഡ് ഫംഗ്ഷൻ ആണെന്ന് തോന്നുന്നു പോയ. അപ്പം അത് പുറത്താണോ എന്ന് എനിക്കറിയില്ല. എനിവേസ്, ഇങ്ങനെ മലയാളി കമ്മ്യൂണിറ്റിയിലൊന്നല്ല, ഡെഫിനറ്റ്ലി ഔട്ട്സൈഡ് ദ മലയാളി കമ്മ്യൂണിറ്റി. അപ്പൊ അവരെടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, മലയാളം സിനിമകൾ ഇത്രയും വളർച്ച, ലൈക് മലയാളം സിനിമകൾ എടുത്ത് പറഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ഗുഡ് ബിഗ് ക്രെഡിറ്റ്. ഒന്നും അങ്ങനത്തെ സിനിമകൾ ഉണ്ടാക്കുന്ന റൈറ്റ് ചെയ്യുന്ന എന്താണ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനും ഡയറക്ടർ ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിനും ആക്ടേഴ്സിനും എല്ലാവർക്കും ബിഗ്. പിന്നെന്ന് വെച്ചൊരു ബിഗ് താങ്ക് നമ്മുടെ ഓഡിയൻസ് ആണ്. കാരണം ഇത്രയും സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ ഇങ്ങനത്തെ മൂവീസ് വരില്ലല്ലോ.
കറക്റ്റ്.
സോ ഇറ്റ്സ് എ ഹ്യൂജ് മൈൻഡ് സെറ്റ് ചേഞ്ച്.
അതെ അതെ, നമ്മള് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ മൂവീസ് ആണെങ്കിലും. വലിയ ആഘോഷങ്ങളോ അങ്ങനെ അല്ലാത്ത കുറെ മൂവീസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്കൊരു ആക്ച്വലി ഒരു തെലുങ്കു ഫ്രണ്ടുണ്ട്. അപ്പം അവരുടെ മൂവീസ് എന്ന് പറഞ്ഞാൽ കുറെ ലൈക് കുറേ കാര്യങ്ങളുണ്ടല്ലോ
അതിൻ്റെ.
അപ്പം അവർ പറയും നിങ്ങളുടെ മൂവി ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു മൂവിയാണ്, ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാണാൻ. അപ്പം ഈവൻ നമ്മുടെ അല്ലേ, നമ്മുടെ കൊളീഗ്സ് ഒക്കെ അങ്ങനെ പറയുമ്പോൾ തന്നെ, നമ്മുടെ വേറൊരു ഭാഷക്കാർ അങ്ങനെ പറയുമ്പോൾ
പ്രൗഡ്
മൊമെന്റ് ആണ്.
പിന്നീട് വരുന്നൊരു മൂവി നമ്മുടെ സുരേഷ് ഗോപിയും ബിജു മേനോൻ ആണ് ലീഡ് റോൾസിൽ വരുന്നത്. ക്രൈം ത്രില്ലറാണ്, ഗരുഡൻ ആണ് മൂവി. അപ്പം അതും നമ്മുടെ ഹോയിറ്റ്സിൽ കാണിക്കുന്നുണ്ട്. ഞാൻ നോക്കിയപ്പം ആപ്പിൽ കാണിക്കുന്നുണ്ട് കമ്മിങ് സൂൺ എന്ന രീതിയിൽ. ഒന്ന് 24th November ആണ്. സെഷൻസ് ഒന്നും ഇട്ടിട്ടില്ല. സോ കീപ് ലുക്കിംഗ്, ഐ എം ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. കാരണം ക്രൈം ത്രില്ലർ മൂവീസിന്റെ ഒരു ഫാൻ ആണ്. പിന്നെ വന്നിട്ട് ഇതിന്റെ ഡയറക്ടർ അരുൺ വർമ്മയാണ്. ആളുടെ ഫസ്റ്റ് മൂവിയാണ് ഡയറക്ട് ചെയ്തത്. സോ വി വിൽ സീ ഹൗ ദാറ്റ് ഗോസ്. റിട്ടൺ ബൈ മിഥുൻ തോമസ്. അപ്പം ആളുടെ കുറിച്ച് പറയുകയാണെങ്കിൽ, ആളാണ് നമ്മുടെ ആട് സീരീസ്, ആടും ആട് വണ്ണും ആട് ടു ഒക്കെ ചെയ്തിട്ടുള്ള മൂവീസ് ആളുടെയാണ്. പിന്നെയുള്ളത്
ആൻമരിയ കലിപ്പിലാണ്. അത് ആ ഒരു മൂവി പുള്ളിയുടെ ആണെന്ന് എനിക്കറിയാം.
ആള് ഇങ്ങനത്തെ ഒരു ക്രൈം ത്രില്ലർ മൂവി എടുക്കുമ്പം എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അതിന്റെ റൈറ്റ് സ്റ്റോറി റൈറ്റിംഗ് എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ വളരെ നോക്കി നോക്കുന്നത്.
അതെ, ഞാനും അതെ കാണാനായിട്ട് എക്സൈറ്റഡ്. പിന്നെ ഞാൻ ട്രെയിലർ കണ്ടു. ട്രെയിലർ കണ്ടപ്പം എനിക്ക് കാണാൻ ഇഷ്ടമുള്ളൊരു മൂവി പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ ഞാൻ വെയിറ്റിംഗ് ആണ്. ഒരു ത്രില്ലർ ക്രൈം സീരീസ് ആണ് നമുക്കത് മനസ്സിലാവുക. അപ്പം പിന്നെ നമ്മുടെ സുരേഷ് ഗോപി പോലീസ് വേഷത്തിൽ വരുന്നു. അപ്പൊ അതൊന്ന് കാണാൻ ആഗ്രഹമുണ്ട്. അപ്പൊ അത് ഇവിടെ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പോയി കാണുന്നതായിരിക്കും.
അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ അപ്കമിംഗ് മൂവീസ്. സോ കീപ് ലുക്കിംഗ് ഇൻ ടു ഹോയറ്റ്സ്. ഹോപ്പ്ഫുള്ളി ഇതൊക്കെ നമുക്ക് ഇവിടെ കാണാം, തിയേറ്ററിൽ കാണാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. എന്തായാലും രണ്ട് മൂവീസ് പറ്റാണെങ്കിൽ ഡെഫിനറ്റ്ലി പോയി കാണുന്നതായിരിക്കും. ഹോപ്പ്ഫുള്ളി യൂട്യൂബ്.
മിണ്ടാതെ തമ്മിൽ തമ്മിലൊന്നും മിണ്ടിടാതെ കൺപീലി തുമ്പാൽ പോലും ഒന്നും ചൊല്ലിടാതെ മിണ്ടാതെ തമ്മിൽ തമ്മിലൊന്നും മിണ്ടിടാതെ കൺപീലി തുമ്പാൽ പോലും ഒന്നും ചൊല്ലിടാതെ മിണ്ടാതെ തമ്മിൽ തമ്മിലൊന്നും മിണ്ടിടാതെ ഇനിമേ അകലാതെ കൂടെ പൊരുൾ വാക്കി നിന്ന പോലവേ
ഒരു മറുമൊഴി പറഞ്ഞിടാതെ ഒരു ചെറുമിണി പകർന്നിടാതെ വന്നേ എന്നിലോ
മിണ്ടാതെ തമ്മിൽ തമ്മിലൊന്നും മിണ്ടിടാതെ കരതിരയണ തോണി പോലെ തുഴയെറിയുകയാണ് മോഹം ജലമണികളിലൂടെ കനവിഴ മുറിയാതെ ചിരിയുടെ മഴ നനഞ്ഞു പോകെ ചിറകുടു ചിറകലിഞ്ഞു പോകെ പാടൂ കാതില
മിണ്ടാതെ തമ്മിൽ തമ്മിലൊന്നും മിണ്ടിടാതെ കണ്ടീലെ തുമ്പാൽ പോലും ഒന്നും ചൊല്ലിടാതെ
മനമറിയുമിതിരുവരുമേ മഴ നനയുമിതൊരു വഴിയേ
ഒരു പുഴയുടെ ഇരുകരയായി നീയും ഞാനുമേ
നമ്മൾ നമ്മുടെ റാപ്പിംഗ് അറൗണ്ട് ടൈമിലോട്ട് വരികയാണ്. അപ്പം ഇപ്പൊ പറയാതിരിക്കാൻ പറ്റില്ല നമ്മുടെ നമ്മുടെ കേരള കപ്പ് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എനിക്ക് എത്രത്തോളം ഈ ക്രിക്കറ്റ് വേൾഡ് കപ്പിനെ കുറിച്ച് അറിയാമെന്നുള്ളത്.
എനിക്കൊന്ന് എന്നെ കഴിഞ്ഞും കൂടുതൽ അറിയാമായിരിക്കും. ഞാൻ പണ്ടൊക്കെ ഭയങ്കര ക്രിക്കറ്റ് ഫാൻ ആയിരുന്നു. എനിക്ക് എല്ലാവരുടെയും പേരും പണ്ടെന്ന് പറയുന്ന കോളേജ് വളരെ പണ്ടുണ്ടോ, ഇപ്പൊ എനിക്ക് ആരുടെ പേരും അറിയില്ലാത്ത ഒരു അവസ്ഥയിലാണ്. ശരിക്കും അത് അപ് ടു ഡേറ്റ് ആവണം എന്നെനിക്ക് താല്പര്യമുണ്ട്. ക്രിക്കറ്റ് അതിനുള്ള സമയം കിട്ടിയില്ല. ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് വളരെ ഒരു ഗ്രാഹി ഇല്ല 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 ശരിക്കും. പക്ഷെ അപ് ടു ഡേറ്റ് ആവണം. കാരണം ഞാനിപ്പോ ഒരു ആർജി ആയിട്ട് അല്ലെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിൽക്കുമ്പോഴത്തേക്കും ഞാൻ അതിനെ കുറിച്ച് അപ്ഡേറ്റ് ആവേണ്ടിയിരിക്കുന്നു. അതെ,
ഇതിന്റെ കുറച്ച് എനിക്കും അങ്ങനെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞ പോലെ ഇപ്പം എന്റെ അനിയന് കളിക്കുമ്പോ അല്ലെങ്കിൽ എന്റെ ബ്രദറിനോ കളിക്കാൻ പോകുമ്പോൾ പോയി സപ്പോർട്ട് ചെയ്യാന്നല്ലാതെ എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അവരുടെ ഷോട്ട്സ് എന്താണെന്ന് ബോളിങ്ങിന്റെ സ്റ്റൈൽ എന്താ അങ്ങനെ ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ മാനത്തോട്ട് നോക്കി നിൽക്കുന്നല്ലാതെ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഇപ്പൊ നമ്മുടെ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സെമിഫൈനൽസിലോട്ടാണ് നമ്മളിപ്പോ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ സെമിഫൈനൽസ് ഇന്ന് 15th November നടക്കും. ഇന്ത്യ വേഴ്സസ് ന്യൂസിലൻഡ്, ഇത് നമുക്ക് ആകെ ഡിലേമേ തരുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഇന്ത്യൻസും ആണ്, അന്ന് ന്യൂസിലൻഡിലാണ് നിൽക്കുന്നത്. അപ്പൊ ആരെ സപ്പോർട്ട് ചെയ്യും?
ആരെ സപ്പോർട്ട് ചെയ്യും? ന്യൂസിലൻഡിനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ രാജ്യമല്ലേ. പക്ഷെ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്തില്ലെങ്കിൽ നമ്മൾ
നമ്മുടെ ഭാരത് മാതാക്കി
കൺഫ്യൂഷൻ ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ്.
അപ്പൊ നമ്മൾ ഡിപ്ലോമാറ്റിക് ആയിട്ട് ലെറ്റ് ദ ബെസ്റ്റ് ടീം വിൻ,
അതെ അത്രേ ഉള്ളൂ
എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പൊ അത് ഫസ്റ്റ് സെമി ഫൈനൽസ്. പിന്നെ സെക്കൻഡ് വരുന്നത് 16th November, അത് സൗത്ത് ആഫ്രിക്ക വേഴ്സസ് ഓസ്ട്രേലിയ ആണ്. അപ്പൊ ഒബിയസ്ലി ആരാണ് ജയിക്കുന്നത്, ആ രണ്ട് ടീമുകളായിരിക്കും നമ്മുടെ ഫൈനൽസിലോട്ട് പോകുന്നത്. ആൻഡ് ദാറ്റ്സ് ഓൺ ദ 19th November. അപ്പം ക്രിക്കറ്റ് ഫാൻസ് എനിവേസ് യു ഗൈസ് വിൽ ബി അപ് ടു ഡേറ്റ്. നിങ്ങൾ സ്വിച്ച്ഡ് ഓൺ ആയിരിക്കും നിങ്ങൾ നോക്കുന്നുണ്ടാവുന്നത്, എനിക്ക് ഒരു സംശയമില്ല. ബട്ട് എനിവേസ് ലെറ്റ് ദ ബെസ്റ്റ് ടീം വിൻ ആൻഡ് ഗുഡ് ലക്ക് ടു ഓൾ ഓഫ് ദം. അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഈ ഒരു എപ്പിസോഡ് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായി.
അതെ, അപ്പം നമ്മളിപ്പോ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ കുറെ ഇവന്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പറ്റുവാണെങ്കിൽ, സാധിക്കുവാണെങ്കിൽ പോയി നോക്കുക. വീട്ടിൽ ഇങ്ങനെ ചടഞ്ഞുകൂടിയിരിക്കാതെ അങ്ങോട്ട്
ചെല്ലാം.
അതെ, അതാണ് നമ്മൾ ആദ്യമേ പറഞ്ഞത് കേട്ടോ. എന്തെങ്കിലും ഡാൻസോ പെർഫോമൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ റീച്ച് ഔട്ട് ചെയ്യുക. അപ്പൊ നമസ്തേ കേരളയുടെ മെസ്സഞ്ചർ മെസ്സേജിൽ നമ്മൾ മെസ്സേജ് അയക്കുക. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ ഞങ്ങളെ കണക്ട് ചെയ്ത് തരുന്നതായിരിക്കും ആരെയാണ് പെർഫോമൻസസ് ഒക്കെ എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ നിങ്ങൾ റീച്ച് ഔട്ട് ചെയ്യുക, അത്രമാത്രം നിങ്ങൾ ചെയ്യുക. പിന്നെന്താ,
ശുഭരാത്രി.
ശുഭരാത്രി, അതെ, ഒരു ഗുഡ് നൈറ്റ്. അപ്പം എല്ലാവരും എല്ലാവർക്കും നല്ലതാവട്ടെ. അപ്പം നമ്മളിത് കൈൻഡ്നെസ് എന്ന് പറഞ്ഞ് നമ്മൾ തുടങ്ങിയത്. അപ്പം കൈൻഡ്നെസ് കൈൻഡ് ആകുക, കൈൻഡ്നെസ് കാണിക്കുക. ഓക്കെ, അപ്പം എല്ലാവർക്കും ഒരു നല്ല മാസമാകട്ടെ. ഈവൻ ക്രിസ്മസ് നമ്മളായിരിക്കത്തില്ല, ക്രിസ്മസ് അല്ല, നമ്മളെല്ലാവരും അതൊരു ഇതാണ്. നമ്മൾ എല്ലാവരും അടുത്ത ക്രിസ്മസ് ഷോയിൽ ഉണ്ടാവും, നമ്മൾ എല്ലാ ആർജേസും ഉണ്ടാവും. അപ്പം സ്റ്റേ ട്യൂൺഡ്. എല്ലാവർക്കും ഒരു ഗുഡ് നൈറ്റ്.
This show is proudly sponsored by Easy Street Mortgages, Vibin Burgess and Fernlow.